രണ്ടുതരം ആരാധകർ. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് ക്രിസ്തു പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമ പറഞ്ഞു. പരീശൻ ദൈവാലയത്തിൽ ആരാധിപ്പാൻ പോകുന്നത് താൻ പാപിയാണെന്നും തനിക്ക് പാപക്ഷമ വേണമെന്നും അവന് തോന്നുന്നതുകൊണ്ടല്ല, പിന്നെയോ താൻ നീതിമാനാണെന്നും തനിക്കതിനുള്ള അനുമോദം നേടാമെന്നും ചിന്തിക്കുന്നതിനാൽ അത്രേ. തന്റെ ശ്രേഷ്ഠതയുടെ അംഗീകാരമായി ആരാധനയെ അവൻ കാണുകയും ദൈവത്തിന്റെ സന്നിധിയിൽ അത് അവന് പ്രവേശനം സാധിപ്പിക്കുമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്റെ ഭക്തിയുടെ തെളിവായി അതിനെ മനുഷ്യർ വില കൽപ്പിക്കുമെന്നും അവന് തോന്നുന്നു. മനുഷ്യന്റെയും ദൈവത്തിന്റെയും മമത പിടിച്ചുപറ്റാമെന്ന് അവൻ ആശിക്കുന്നു. അവന്റെ ആരാധന സ്വന്തം താൽപ്പര്യത്തിനുള്ളതാണ്. അവനിൽ സ്വയം പുകഴ്ച നിറഞ്ഞിരിക്കുന്നു. അതിനെ അവൻ കാണുന്നു. അതിൽ അവൻ നടക്കുന്നു. അതിൽ അവൻ പ്രാർത്ഥിക്കുന്നു. മാറി നിൽക്ക, ഇങ്ങോട്ടടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധനാണ് എന്നു പറയുന്നതുപോലെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു. യെശയ്യാവ് 65:5. തന്നോട് തന്നെ അവൻ പ്രാർത്ഥിക്കുന്നു. സ്വയം സംതൃപ്തനായ അവൻ ദൈവവും മനുഷ്യനും അപ്രകാരം തന്നെ അവനെ ഗണിക്കുന്നുവെന്ന് ചിന്തിക്കുന്നു. ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു എന്നവൻ പറയുന്നു. ദൈവത്തിന്റെ വിശുദ്ധ സ്വഭാവം കൊണ്ടല്ല, പിന്നെയോ മറ്റു മനുഷ്യരുടെ സ്വഭാവം കൊണ്ട് അവൻ തന്റെ സ്വഭാവത്തെ ന്യായം വിധിക്കുന്നു. തന്റെ മനസ്സ് ദൈവത്തിങ്കിൽ നിന്നും മനുഷ്യരിലേക്ക് തിരിഞ്ഞുപോയി. അവന്റെ സ്വയം സംതൃപ്തിയുടെ രഹസ്യം ഇതാണ്. തുടർന്ന് അവൻ തന്റെ നല്ല പ്രവൃത്തികളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ആഴ്ചയിൽ രണ്ടുവട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തുവരുന്നു. പരീശന്റെ മതം ആത്മാവിൽ തട്ടുന്നതല്ല. ദൈവത്തിൻ്റെതിന് തുല്യമായ സ്വഭാവമോ സ്നേഹവും ദയയും നിറഞ്ഞ ഹൃദയമോ അവൻ അന്വേഷിക്കുന്നില്ല. പുറമോടിയുള്ള മതത്തിൽ അവൻ സംതൃപ്തനാണ്. അവന്റെ നീതി അവൻ്റേത് മാത്രമാണ്. തന്റെ സ്വന്തം പ്രവൃത്തികളുടെ ഫലമാണ് മാനുഷിക മാനദണ്ഡത്താൽ അവൻ തന്നെ വിധിക്കുന്നു. താൻ നീതിമാനെന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയത്തിൽ വിശ്വാസമർപ്പിക്കുന്നവൻ മറ്റുള്ളവരെ പകയ്ക്കുന്നു. മറ്റു മനുഷ്യരെ കൊണ്ട് തന്നെ ന്യായം വിധിക്കുന്ന പരീശൻ തന്നെക്കൊണ്ട് മറ്റുള്ളവരെയും വിധിക്കുന്നു. മറ്റുള്ളവരുടെ നീതിയുടെ വെളിച്ചത്തിൽ തന്റെ നീതിയെ കണക്കാക്കുന്നു. എന്നാൽ തന്നേക്കാൾ മറ്റുള്ളവർ നീതിയുള്ളവരാണെന്നുള്ളത് വീണ്ടും ഖേദകരവുമാണ്. അവന്റെ നീതി മറ്റു മനുഷ്യരെ ദൈവകൽപ്പന ലംഘികളെന്ന് കുറ്റം വിധിക്കുന്നു. ഇങ്ങനെ അവൻ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദിയായ സാത്താന്റെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. ഈ ആത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവവുമായി സമ്പർക്കത്തിലേർപ്പെടുന്നത് അവന് അസാധ്യമാണ്. ദിവ്യ അനുഗ്രഹം പ്രാപിക്കാതെ അവൻ തന്റെ ഭവനത്തിലേക്ക് മടങ്ങുന്നു. ചുങ്കക്കാരൻ മറ്റ് ആരാധനക്കാരുമൊത്ത് ആലയത്തിലേക്ക് പോയെങ്കിലും അവരോടൊത്ത് ആരാധനയിൽ പങ്കുകൊള്ളുവാൻ തനിക്ക് യോഗ്യതയില്ലെന്ന് കണ്ട് അകന്നു മാറുകയുണ്ടായി. അവൻ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് കഠിനമായ മനോവേദനയിൽപ്പെട്ട് തന്നെത്താൻ താഴ്ത്തുന്നു. ദൈവത്തിനെതിരെ അതിക്രമം ചെയ്ത് പാപത്തിൽ കളങ്കപ്പെട്ടു പോയതായി അവന് തോന്നുന്നു. ചുറ്റുപാട് നിൽക്കുന്നവർ അവനെ വെറുപ്പോടെ വീക്ഷിക്കുന്നതിനാൽ അവരിൽ നിന്ന് അനുകമ്പയും അവൻ പ്രതീക്ഷിക്കുന്നില്ല. ദൈവിക കടാക്ഷം ശുദ്ധിക്കുന്നതിന് അവനിൽ നന്മ പ്രവൃത്തി യാതൊന്നുമില്ല എന്ന് അവൻ കാണുന്നു. അതീവമായ ഹൃദയവേദനയോടെ അവൻ ഇങ്ങനെ വിലപിക്കുന്നു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. മറ്റുള്ളവരോട് അവൻ തന്നെ ഉപമിച്ചില്ല. കുറ്റബോധത്താൽ പിടിക്കപ്പെട്ടവനെന്നവണ്ണം ദൈവസന്നിധിയിൽ അവൻ ഏകനായി നിന്നു. അവന്റെ ഏക ആഗ്രഹം ക്ഷമയും സമാധാനവുമായിരുന്നു. അവന്റെ ഏക അപേക്ഷ ദൈവകൃപയ്ക്കായി മാത്രമായിരുന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല എന്ന് ക്രിസ്തു പറഞ്ഞു. ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന രണ്ടു കൂട്ടം ആളുകളെ പരീശനും ചുങ്കക്കാരനും പ്രതിനിധീകരിക്കുന്നു. ഈ ലോകത്തിൽ ആദ്യമായി പിറന്ന രണ്ടു കുട്ടികളിൽ ഈ കൂട്ടരുടെ ആദ്യത്തെ പ്രതിനിധികളെ നാം കണ്ടെത്തുന്നു. താൻ നീതിമാനാണെന്ന് ചിന്തിച്ചുകൊണ്ട് കയ്യിൻ നന്ദി അർപ്പണവുമായി ദൈവമുമ്പാകെ വന്നു. അവൻ പാപം ഏറ്റുപറയുകയോ തനിക്ക് കൃപ ആവശ്യമാണെന്ന് അംഗീകരിക്കുകയോ ചെയ്തില്ല. എന്നാൽ ഹാബേലാകട്ടെ ദൈവകുഞ്ഞാടിനെ സൂചിപ്പിക്കുന്ന രക്തവുമായി കടന്നുവന്നു. നഷ്ടപ്പെട്ട അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പാപങ്ങളെ അവൻ ഏറ്റുപറഞ്ഞു. പാപികളോടുള്ള ദൈവസ്നേഹത്തിൽ മാത്രം അവൻ പ്രത്യാശ വെച്ചു. അവന്റെ യാഗത്തെ ദൈവം സ്വീകരിച്ചു. പക്ഷെ കയ്യിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ആവശ്യബോധവും നമ്മുടെ പാപത്തിന്റെയും ദാരിദ്ര്യത്തിന്റെ അംഗീകാരവുമാണ് ദൈവസ്വീകാര്യത്തിന്റെ ഒന്നാമത്തെ അവസ്ഥ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. 5:3. പരീശനും ചുങ്കക്കാരനും പ്രതിനിധാനം ചെയ്യുന്ന കൂട്ടങ്ങളെ സംബന്ധിക്കുന്ന ഒരു പാഠം അപ്പോസ്തലനായ പത്രോസിന്റെ ചരിത്രത്തിൽ നാം കാണുന്നു. തന്റെ ശിഷ്യത്വത്തിന്റെ ആദ്യ നാളുകളിൽ താൻ ശക്തനാണെന്ന് പത്രോസ് ചിന്തിച്ചിരുന്നു. പരീശനെ പോലെ തന്റെ സ്വന്തം നിഗമനത്തിൽ പത്രോസ് ശേഷം മനുഷ്യരെ പോലെ അല്ലായിരുന്നു. നിങ്ങളെല്ലാവരും ഇടറിപ്പോകുമെന്ന് ക്രിസ്തു തന്നെ ഒറ്റിക്കൊടുക്കുന്നതിനും അല്പം മുമ്പ് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പത്രോസ് ആത്മവിശ്വാസത്തോടുകൂടെ പ്രഖ്യാപിച്ചു. മർക്കോസ് 14:27-29. തന്റെ സ്വന്ത അപകടത്തെക്കുറിച്ച് പത്രോസ് അറിഞ്ഞിരുന്നില്ല. ആത്മവിശ്വാസം അവനെ വഴിതെറ്റിച്ചു. പരീക്ഷയെ നേരിടുന്നതിന് തനിക്ക് സാധിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എന്നാൽ ചില ചുരുങ്ങിയ മണിക്കൂറുകൾക്കകം പരിശോധന കടന്നുവരികയും സത്യം ചെയ്തും ശപിച്ചും കൊണ്ട് അവൻ തന്റെ കർത്താവിനെ തള്ളിപ്പറയുകയും ചെയ്തു. കോഴി കൂകുന്നത് കേട്ടപ്പോൾ ക്രിസ്തുവിന്റെ വാക്കുകൾ ഓർമ്മിച്ച പത്രോസ് താനിപ്പോൾ ചെയ്തുപോയ ഹീനകൃത്യത്തിൽ അത്ഭുത സ്തബ്ധനായി തിരിഞ്ഞ് ഗുരുവിനെ നോക്കി. ആ നിമിഷം ക്രിസ്തുവും തിരിഞ്ഞ് പത്രോസിനെ നോക്കി. തന്നോടുള്ള അനുകമ്പയും സ്നേഹവും ഒന്നിച്ച് കലർന്നിരുന്ന വേദനയുടെ ആ നോട്ടത്തിൽ പത്രോസ് തന്നെത്താൻ മനസ്സിലാക്കി. പുറത്തുപോയ അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. ക്രിസ്തുവിന്റെ ആ നോട്ടം അവന്റെ ഹൃദയത്തെ പിളർന്നു. ഒരു വഴിത്തിരിവിലെത്തിച്ചേർന്ന പത്രോസ് തന്റെ പാപത്തെക്കുറിച്ച് ആഴമായി അനുതപിച്ചു. ഹൃദയം നുറുങ്ങിയുള്ള തന്റെ അനുതാപത്തിൽ അവൻ ചുങ്കക്കാരനെ പോലെ ആയിരുന്നു. ചുങ്കക്കാരനെ പോലെ അവൻ കൃപ കണ്ടെത്തുകയും ചെയ്തു. ക്രിസ്തുവിന്റെ നോട്ടം അവനുള്ള മാപ്പിന്റെ ഉറപ്പായിരുന്നു. അവന്റെ സ്വന്തമായ ആത്മവിശ്വാസം ഇപ്പോൾ നഷ്ടമായി. പിന്നീട് ഒരിക്കൽ പോലും അവൻ പഴയ അഹംഭാവത്തിന്റെ വാക്കുകൾ ആവർത്തിച്ചിട്ടില്ലായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം ക്രിസ്തു 3 തവണ അവനെ പരിശോധിച്ചു. യോഹന്നാന്റെ മകനായി ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ക്രിസ്തു ചോദിച്ചു. ഇപ്പോൾ പത്രോസ് തന്റെ സഹോദരന്മാരുടെ മുമ്പിൽ തന്നെത്താൻ ഉയർത്തിയില്ല. തന്റെ ഹൃദയം വായിക്കുവാൻ അറിയുന്നവന്റെ അടുക്കൽ അവൻ അപേക്ഷിച്ചു, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യോഹന്നാൻ 21:15-17. പിന്നെ അവന് തന്റെ ദൗത്യം ഏൽപ്പിച്ചു കിട്ടി. ഇതുവരെ താൻ ചെയ്തിരുന്നതിനേക്കാളും വിശാലവും സങ്കീർണവുമായ ഒരു വേല അവനെ ഭരമേൽപ്പിച്ചു. ആടുകളെയും കുഞ്ഞാടുകളെയും മേയ്ക്കുവാൻ ക്രിസ്തു അവനോട് ആവശ്യപ്പെട്ടു. രക്ഷകൻ തന്റെ ജീവൻ ബലിയായി അർപ്പിക്കപ്പെട്ട ആത്മാക്കളുടെ മേലുള്ള കാര്യവിചാരകത്വം പത്രോസിനെ ഏൽപ്പിച്ചതിലൂടെ അവന്റെ യഥാസ്ഥാനത്തിന്റെ അതിശക്തമായ തെളിവാണ് ക്രിസ്തു കൊടുത്തിരിക്കുന്നത്. ഒരിക്കൽ എടുത്തുചാട്ടക്കാരനും അഹംഭാവിയും സ്വയം പുകഴ്ചക്കാരനുമായിരുന്ന ആ ശിഷ്യൻ ഇപ്പോൾ ഹൃദയംഗമായ താഴ്മ ധരിച്ചിരിക്കുന്നു. ഇപ്പോൾ മുതൽ അവൻ തന്നെത്താൻ വെറുത്തുകൊണ്ട് സ്വയത്യാഗിയായി തന്റെ കർത്താവിനെ അനുഗമിച്ചു. ക്രിസ്തുവിന്റെ കഷ്ടതയിൽ അവൻ പങ്കാളിയായി. ക്രിസ്തു തന്റെ മഹത്വസിംഹാസനത്തിലിരിക്കുമ്പോൾ പത്രോസും കർത്താവിന്റെ മഹത്വത്തിൽ പങ്കുള്ളവനായിരിക്കും. പത്രോസിന്റെ വീഴ്ചയ്ക്ക് വഴിതെളിക്കുകയും പരീശന്റെ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്ത തിന്മ ഇന്നും ആയിരങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. അഹംഭാവവും ആത്മീയ സ്വയം പര്യാപ്തതയും പോലെ മനുഷ്യാത്മാവിന് അപകടകാരിയും ദൈവത്തിന് വെറുപ്പുളവാക്കുന്നതുമായ മറ്റൊന്നും ഇല്ല. സകല പാപങ്ങളിലും വെച്ച് അത് പ്രത്യാശാരഹിതവും ഭേദമാകാത്തതുമാണ്. പത്രോസിന്റെ വീഴ്ച പൊടുന്നനെ സംഭവിച്ചതല്ല, സാവധാനം കടന്നുകൂടിയതാണ്. ആത്മവിശ്വാസം അവനെ താൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന വിശ്വാസത്തിലേക്ക് നയിക്കുകയും പടിപടിയായി അതവനെ തന്റെ ഗുരുവിനെ തള്ളിപ്പറയുവോളം താഴ്ചയിലേക്ക് നടത്തുകയും ചെയ്തു. സുരക്ഷിതമായി സ്വയത്തിൽ വിശ്വാസമർപ്പിക്കുവാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. ഇവിടെ നാം പരീക്ഷകൾക്കെതിരെ സുരക്ഷിതരായിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്നതും അപകടകരമാണ്. രക്ഷകനെ സ്വീകരിച്ചിരിക്കുന്നവർ എത്ര ആത്മാർത്ഥമായ മാനസാന്തരത്തിൽ കൂടെ കടന്നു വന്നവരായിരുന്നാൽ പോലും തങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ചിന്തിക്കുവാനോ പറയുവാനോ പഠിപ്പിക്കപ്പെടരുത്. ഇത് അവരെ വഴിതെറ്റിക്കുന്നതാണ്. വിശ്വാസവും പ്രത്യാശയും കാത്തുകൊള്ളുവാൻ ഓരോരുത്തരെയും പഠിപ്പിക്കേണ്ടതാണ്. എന്നാൽ നാം നമ്മെ തന്നെ ക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുക്കുകയും അവൻ നമ്മെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ഗ്രഹിപ്പിച്ചു തരികയും ചെയ്താൽ പോലും പരീക്ഷയുടെ പിടിയിൽ നിന്ന് നാം അകലെയല്ല. ദൈവവചനം ഇങ്ങനെ പറയുന്നു, പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മീകരിച്ച് ശോധന കഴിക്കും. ദാനിയേൽ 12:10. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ജീവകിരീടം പ്രാപിക്കും. യാക്കോബ് 1:12. ക്രിസ്തുവിനെ സ്വീകരിച്ച ശേഷം ആദ്യത്തെ ആത്മധൈര്യത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവർ തങ്ങളിൽ തന്നെ വിശ്വാസമർപ്പിക്കുന്നു എന്നുള്ള വലിയ വിപത്തിലാണ്. സ്വന്തം ബലഹീനതയുടെയും ദിവ്യശക്തിയുടെ ആവശ്യത്തിന്റെയും കാഴ്ച അവർക്ക് നഷ്ടപ്പെടുന്നു. സാത്താന്റെ കെണികളെ നേരിടുന്നതിന് അവർ ഒരുക്കമില്ലാതെയായി പോകുന്നു. പരീക്ഷ അഭിമുഖീകരിക്കുമ്പോൾ അവർ പത്രോസിനെ പോലെ പാപത്തിന്റെ ആഴത്തിൽ വീണുപോകുന്നു. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്ന് നമുക്ക് മുന്നറിയിപ്പ് തരുന്നു 1 കൊരിന്ത്യൻ 10:12. നമ്മുടെ ഏക സുരക്ഷിതത്വം ഒരിക്കലും സ്വയത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതിലും ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിലും മാത്രമാണ്. തന്റെ സ്വന്തം സ്വഭാവദൂഷ്യങ്ങൾ മനസ്സിലാക്കുന്നതും ക്രിസ്തുവിന്റെ കൃപയും ശക്തിയും പ്രാപിക്കുന്നതും പത്രോസിന് അത്യാവശ്യമായിരുന്നു. പരീക്ഷയിൽ നിന്ന് അവനെ രക്ഷിക്കുന്നത് കർത്താവിന് അസാധ്യമായിരുന്നു. പക്ഷെ തോൽവിയിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ ക്രിസ്തുവിന് സാധിച്ചു. ക്രിസ്തു കൊടുത്ത മുന്നറിയിപ്പ് പത്രോസ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവൻ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുമായിരുന്നു. അവന്റെ പാദങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് അവൻ ഭയത്തോടും വിറയലോടും കൂടെ നടകൊള്ളുമായിരുന്നു. സാത്താൻ ജയഘോഷം കൊള്ളാതിരിക്കേണ്ടതിന് ദിവ്യസഹായം അവൻ പ്രാപിക്കുമായിരുന്നു. തന്റെ ആത്മീയ സ്വയം പര്യാപ്തത നിമിത്തം പത്രോസ് വീണുപോയി. എന്നാൽ അനുതാപത്തിലും താഴ്മയിലും കൂടി അവൻ വീണ്ടും ഉറച്ചു നിൽക്കുമാറായി. തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവ പട്ടികയിൽ നിന്ന് അനുതപിക്കുന്ന ഓരോ പാപിയും ധൈര്യം പ്രാപിക്കും. പത്രോസ് കൊടും പാതകമാണ് ചെയ്തതെങ്കിലും താൻ ഉപേക്ഷിക്കപ്പെട്ടില്ല. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നുള്ള ക്രിസ്തുവിന്റെ വാക്ക് അവന്റെ ആത്മാവിൽ എഴുതപ്പെട്ടു. ലൂക്കോസ് 22:32. അവന്റെ അതിദുഃഖാവസ്ഥയിൽ ഈ പ്രാർത്ഥനയും ക്രിസ്തുവിന്റെ സ്നേഹാനമ്പയോടുകൂടെയുള്ള നോട്ടത്തിന്റെ ഓർമ്മയും അവന് പ്രത്യാശ പകർന്നുകൊടുത്തു. ഉയർത്തെഴുന്നേൽപ്പിനു ശേഷവും ക്രിസ്തു പത്രോസിനെ ഓർമ്മിക്കുകയും ഇപ്രകാരം സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു ദൂത് മാലാഖവശം കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവിൻ, അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവിൻ എന്ന് പറഞ്ഞു. മർക്കോസ് 16:7. പാപക്ഷമ നൽകുന്ന രക്ഷകൻ പത്രോസിന്റെ മാനസാന്തരത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. പത്രോസിന്റെ രക്ഷയ്ക്കായി നീട്ടപ്പെട്ട അനുകമ്പാർദ്രമായ അതേ കരം ഇന്നും പരീക്ഷയിലകപ്പെടുന്ന ഓരോ ആത്മാവിനുമായി നീട്ടപ്പെടുന്നു. പാപത്തിൽ വീഴ്ത്തിയ ശേഷം മനുഷ്യനെ പാപക്ഷമയ്ക്കായി അപേക്ഷിക്കുവാൻ കഴിയാത്ത വിധം നിരാശ്രയനും ഭയചകിതനുമാക്കി അതിൽ തന്നെ സൂക്ഷിക്കുക എന്നത് സാത്താന്റെ പ്രത്യേക ഉപായമാണ്. എന്നാൽ ദൈവം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുമ്പോൾ നാം എന്തിന് ഭയപ്പെടുന്നു? അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. അതേ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. യെശയ്യാവ് 27:5. നമ്മുടെ ബലഹീനതകൾക്കുള്ള പോംവഴികളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിങ്കിലേക്ക് നാം കടന്നു വരുന്നതിനുള്ള പ്രോത്സാഹനങ്ങളെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. ദൈവിക സമ്പത്ത് തിരിച്ചു വാങ്ങുവാൻ മനുഷ്യന് ഒരവസരം കൂടെ നൽകുന്നതിനു വേണ്ടി ക്രിസ്തു തന്റെ നുറുങ്ങിയ ശരീരം യാഗമാക്കി. അതുകൊണ്ട് താൻ മുഖാന്തിരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എബ്രായർ 7:25. തന്റെ കളങ്കരഹിത ജീവിതം, അനുസരണ, കാൽവറി ക്രൂശിലെ മരണം എന്നിവ മുഖാന്തരം ക്രിസ്തു നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തിന് വേണ്ടി പക്ഷവാദം ചെയ്തു. ഇപ്പോൾ നമ്മുടെ രക്ഷാനായകൻ നമുക്ക് വേണ്ടി വെറും അപേക്ഷകനായി വാദിക്കുകയല്ല, പക്ഷേ ജയാളിയായവൻ തന്റെ വിജയം അവകാശപ്പെടുകയാണ്. അവന്റെ യാഗാർപ്പണം പൂർണ്ണമായി കഴിഞ്ഞു. തന്റെ നിഷ്കളങ്ക ജീവിതവും തന്റെ ജനത്തിന്റെ പ്രാർത്ഥനകൾ, ഏറ്റുപറച്ചിലുകൾ, നന്ദി അർപ്പണങ്ങൾ എന്നിവയും അടങ്ങിയ ധൂപകലശം ദൈവസന്നിധിയിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ മധ്യസ്ഥനായി തന്റെ തന്നെ വേല അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്റെ നീതി എന്ന സൗരഭ്യത്താൽ അത് നിറഞ്ഞുകൊണ്ട് പരിമളവാസനയായി ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു. യാഗം പൂർണ്ണമായി സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. സകല അകൃത്യങ്ങളെയും പാപക്ഷമ ആവരണം ചെയ്യുന്നു. നമ്മുടെ പകരക്കാരനും ജാമ്യക്കാരനുമായി കൊള്ളാമെന്ന് ക്രിസ്തു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതിനാൽ അവൻ ആരെയും തള്ളിക്കളകയില്ല. തന്റെ പ്രാണനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ മാനവരാശി നിത്യനാശത്തെ അഭിമുഖീകരിക്കുന്നത് കണ്ടു നിൽക്കുന്നത് സഹിക്കുവാൻ കഴിയാതിരുന്ന കർത്താവ് തന്നെത്താൻ രക്ഷിക്കപ്പെടുന്നതിന് സാധ്യമല്ലെന്ന് അംഗീകരിക്കുന്ന ഓരോ ആത്മാവിനെയും ദയാവായ്പോടും അനുകമ്പയോടും കൂടെ വീക്ഷിക്കുന്നു. വിറയലോടെ ശരണത്തിനായി വരുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് ഉയർത്തുന്നു. തന്റെ പാപപരിഹാര യാഗത്തിൽ കൂടെ മനുഷ്യനു വേണ്ടി അളവറ്റ ധാർമ്മിക ശക്തി ഒരുക്കിയിരിക്കുന്നവൻ നമുക്ക് വേണ്ടി ഈ ശക്തി പകരുന്നതിൽ വീഴ്ച വരുത്തുകയില്ല. നമ്മുടെ പാപങ്ങളും ദുഃഖങ്ങളും നമുക്കവൻ്റെ പാദപീഠത്തിൽ കൊണ്ടുപോകാം. അവൻ നമ്മെ സ്നേഹിക്കുന്നു. അവൻ്റെ നോട്ടവും വാക്കുകളും നമുക്ക് ധൈര്യം പകരുന്നു. തൻ്റെ സ്വന്തം താൽപ്പര്യത്തിനൊത്ത് നമ്മുടെ സ്വഭാവങ്ങളെ അവൻ വാർത്തെടുക്കുന്നു. ലളിതമായ വിശ്വാസത്തിൽ കൂടെ ക്രിസ്തുവിൻ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന ഒരാത്മാവിനെ പോലും കീഴ്പ്പെടുത്തുന്നതിനുള്ള ശക്തി സാത്താന്യ സൈന്യം മൊത്തം പരിശ്രമിച്ചാലും ഉണ്ടാകുകയില്ല. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. യെശയ്യാവ് 40:29. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 1 യോഹന്നാൻ 1:9. നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു, അവന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായി നിന്റെ അകൃത്യം സമ്മതിക്ക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് 3:13. എന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. യെഹെസ്കേൽ 36:25. നാം പാപക്ഷമയും സമാധാനവും പ്രാപിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മെക്കുറിച്ചുള്ള ഒരറിവ് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്ന ഒരറിവ് അത്യാവശ്യമാണ്. പരീശന്മാരിൽ പാപബോധം ഉളവായിരുന്നില്ല. അവനിൽ പ്രവർത്തിക്കുന്നതിന് പരിശുദ്ധാത്മാവിന് സാധിച്ചില്ല. അവൻ്റെ ആത്മാവ് സ്വയനീതി എന്ന കവചത്താൽ പൊതിയപ്പെട്ടിരുന്നതുകൊണ്ട് ദൈവശരങ്ങൾ ദൂതകരങ്ങളിൽ കൂടെ ഹൃദയത്തിനുള്ളിൽ കടക്കുവാൻ സാധ്യമായില്ല. പാപി എന്ന് സ്വയമായി മനസ്സിലാക്കുന്നവനെ മാത്രമേ കർത്താവിനെ രക്ഷിക്കുവാൻ സാധ്യമാകൂ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും അവൻ വന്നു. ലൂക്കോസ് 4:18. എന്നാൽ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ലൂക്കോസ് 5:31. നമ്മുടെ യഥാർത്ഥ അവസ്ഥ നാം ഗ്രഹിക്കേണ്ടതുണ്ട്. അല്ലാഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല. നമ്മുടെ അപകടാവസ്ഥ നാം അറിയേണ്ടതുണ്ട്. അല്ലാഞ്ഞാൽ നാം അഭയകേന്ദ്രത്തിലേക്ക് ഓടുകയില്ല. നമ്മുടെ മുറിവുകളുടെ വേദന നാം അനുഭവിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സൗഖ്യം ലഭിക്കുമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകുകയില്ല. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനെ മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. വെളിപ്പാട് 3:17-18. സ്നേഹത്തിൽ കൂടെ പ്രവൃത്തിയിൽ വരുന്ന വിശ്വാസമാണ് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. ദൈവവുമായി നമ്മെ യോജിപ്പിലെത്തിക്കുവാൻ ഇതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നാം ചിലപ്പോൾ ഉത്സാഹഭരിതരും വളരെയധികം പ്രവർത്തിക്കുന്നവരുമായിരുന്നേക്കാം. എന്നാൽ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള സ്നേഹം കൂടാതെ സ്വർഗീയ ഭവനത്തിൻ്റെ അംഗങ്ങളായി നാം എണ്ണപ്പെടുകയില്ല. ഏതൊരു മനുഷ്യനും സ്വയമായി തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുക പ്രയാസമാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യിരെമ്യാവ് 17:9. ഹൃദയം അംഗീകരിക്കാത്ത ആത്മീയ ദാരിദ്ര്യം ചിലപ്പോൾ അധരങ്ങൾ പ്രകടമാക്കിയേക്കാം. ആത്മാവിലുള്ള ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഹൃദയം ഗർവ്വകലർന്ന സ്വാഭിമാനത്തിലും ഉന്നതിയിൽ മയങ്ങിയ വിനയത്തിലും നീതീകരണത്തിലും ലയിച്ചിരിക്കും. സ്വയത്തെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ഒരു രീതിയിൽ മാത്രമേ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം ക്രിസ്തുവിനെ ദർശിക്കേണ്ടിയിരിക്കുന്നു. സ്വയനീതീകരണത്തിൽ ഉയർന്നു നിൽക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അവൻ്റെ വിശുദ്ധിയും മഹിമയും നാം ധ്യാന വിഷയമാക്കുമ്പോൾ നമ്മുടെ ദാരിദ്ര്യവും ബലഹീനതയും വൈകല്യങ്ങളും യഥാർത്ഥ രീതിയിൽ നമുക്ക് ദൃശ്യമാകും. മറ്റു പാപികളെപ്പോലെ സ്വയം നീതീകരണമെന്ന അങ്കിയാൽ പൊതിയപ്പെട്ടവരായി പ്രത്യാശയില്ലാതെ നഷ്ടമായ അവസ്ഥയിൽ നാം നമ്മെ ദർശിക്കും. നാം രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നീതിപ്രവൃത്തികൾ കൊണ്ടല്ല, ദൈവത്തിൻ്റെ അനന്തകൃപ കൊണ്ടാണെന്ന് നാം കാണും. സർവശക്തന്മേലുള്ള ആശ്രയത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ളതാകയാൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. സ്വയം എന്നുള്ളത് ചുങ്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ലജ്ജാകരമായിരുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാവരും ഇപ്രകാരം തന്നെ കാണേണ്ടതാണ്. ആത്മവിശ്വാസത്തെ പൂർണ്ണമായി ത്യജിച്ചു കളയുന്ന വിശ്വാസത്തിൽ കൂടെ അപേക്ഷകൻ നിത്യശക്തിയിൽ പിടിച്ചുകൊള്ളേണ്ടതാണ്. സ്വയത്യാഗത്തിൻ്റെയും ലളിതമായ വിശ്വാസത്തിൻ്റെയും സ്ഥാനം ബാഹ്യമായ ആചാരങ്ങൾക്ക് പിടിച്ചുപറ്റുവാൻ സാധ്യമല്ല. എന്നാൽ തൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് സ്വയത്തെ ഉപേക്ഷിക്കുവാനും ആർക്കും തന്നെ സാധിക്കുന്നതല്ല. ഈ വേല പൂർത്തീകരിക്കുവാൻ ക്രിസ്തുവിനോട് അപേക്ഷിക്കുന്നതിന് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആത്മാവിൻ്റെ ഭാഷ ഇപ്രകാരമായിരിക്കും: കർത്താവേ, എൻ്റെ ഹൃദയം അവിടുന്ന് എടുത്തുകൊള്ളണമേ. അത് തരുവാൻ എനിക്ക് സാധ്യമല്ല. അത് നിൻ്റേതാണ്. അതിനെ വിശുദ്ധമായി സൂക്ഷിക്കുക. നിനക്ക് വേണ്ടി അത് സൂക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ബലഹീനത, ക്രിസ്തുവിന് വിരുദ്ധമായ സ്വാർത്ഥത എന്നിവയ്ക്കെല്ലാം ഉപരിയായി എന്നെ രക്ഷിക്കണമേ. നിന്റെ സ്നേഹസമൃദ്ധി എൻ്റെ ആത്മാവിൽ കൂടെ ഒഴുകത്തക്കവണ്ണം പരിശുദ്ധവും പരിപാവനവുമായ അന്തരീക്ഷത്തിൽ എന്നെ വാർത്തെടുത്ത് വളർത്തണമേ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രമല്ല ഈ സ്വയത്യാഗം ആവശ്യമായിരിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള ഓരോ ചുവടിലും ഇത് പുതുക്കം പ്രാപിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ നന്മപ്രവൃത്തികളും നമ്മിലില്ലാത്ത ഭാഗ്യശക്തിയിൽ ആശ്രയിച്ചിരിക്കുന്നു. ആയതിനാൽ തുടർച്ചയായ ഹൃദയംഗം ബന്ധം ദൈവവുമായി ഉണ്ടായിരിക്കേണ്ടതാണ്. ആത്മാർത്ഥവും നുറുങ്ങിയ ഹൃദയത്തോടുമുള്ളതായ ഏറ്റുപറച്ചിൽ പാപത്തെ സംബന്ധിച്ച് തുടർച്ചയായി നടത്തുകയും ദൈവസന്നിധിയിൽ ആത്മാവിനെ വിനയപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. എപ്പോഴും സ്വയത്തെ കൈവിടുകയും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രം നാം സുരക്ഷിതമായി ഗമിച്ചുകൊണ്ടിരിക്കും. ക്രിസ്തുവിങ്കിലേക്ക് നാം കൂടുതൽ അടുത്തടുത്തു വരികയും തൻ്റെ സ്വഭാവശുദ്ധി നാം കൂടുതലായി ഗ്രഹിച്ചറിയുകയും ചെയ്യുന്തോറും പാപത്തിൻ്റെ ഭീകരാവസ്ഥ നാം അധികമായി ദർശിക്കുകയും നമ്മെ തന്നെ നാം ഒരിക്കലും ഉയർത്തിക്കാണിക്കാതിരിക്കുകയും ചെയ്യും. വിശുദ്ധരായി സ്വർഗം അംഗീകരിക്കുന്നവർ ആരും തന്നെ തങ്ങളുടെ നന്മകളെ ഒരിക്കലും എടുത്തു കാണിക്കയില്ല. അപ്പോസ്തലനായ പത്രോസ് ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനാവുകയും സ്വർഗീയ വെളിച്ചവും ശക്തിയും പ്രാപിച്ച് ആദരണീയനാവുകയും ചെയ്തു. ക്രിസ്തുവിന്റെ സഭയുടെ കെട്ടുപണിയിൽ വലിയൊരു പങ്ക് അവൻ വഹിക്കുകയുണ്ടായി. പക്ഷേ താൻ വിനീതനായ ഭയാനകാനുഭവം പത്രോസ് ഒരിക്കലും മറന്നിരുന്നില്ല. അവന്റെ പാപം ക്ഷമിച്ചു കിട്ടി. എന്നിട്ടും തന്റെ വീഴ്ചയ്ക്ക് കാരണമാക്കിയ സ്വഭാവ ബലഹീനതയ്ക്ക് മറുവിലയായി ക്രിസ്തുവിന്റെ കൃപ മാത്രമേ ഉള്ളൂ എന്നവൻ നല്ലവണ്ണം അറിഞ്ഞുകഴിഞ്ഞു. പ്രശംസിപ്പാനുള്ള യാതൊന്നും അവൻ തന്നിൽ ദർശിച്ചില്ല. അപ്പോസ്തലന്മാരിലും പ്രവാചകന്മാരിലും ആരും തന്നെ തങ്ങൾ പാപമില്ലാത്തവരാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിച്ചവരും അറിഞ്ഞുകൊണ്ടൊരു തിന്മപ്രവൃത്തി ചെയ്യുന്നതിലും ഭേദം പ്രാണത്യാഗമാണെന്ന് ചിന്തിച്ചിരുന്നവരും ദിവ്യ വെളിച്ചവും ശക്തിയും നൽകി ദൈവം ആദരിച്ചിരുന്നവരും തങ്ങളുടെ സ്വന്ത സ്വഭാവത്തിലെ പാപാവസ്ഥയെക്കുറിച്ച് ഏറ്റു പറഞ്ഞവരായിരുന്നു. ജഡത്തിൽ വിശ്വാസമർപ്പിക്കാതെയും സ്വന്ത നീതി അവകാശപ്പെടാതെയും ക്രിസ്തുവിന്റെ നീതിയിൽ അവർ പൂർണ്ണമായി ആശ്രയിക്കുകയായിരുന്നു. ക്രിസ്തുവിനെ ദർശിക്കുന്നവരെല്ലാം അപ്രകാരം തന്നെയായിരിക്കണം. നമ്മുടെ ക്രിസ്തീയ അനുഭവത്തിൽ ഓരോ പടി പിന്നിടും തോറും അനുതാപം ആഴമായി ഭവിക്കേണ്ടതാണ്. കർത്താവ് ക്ഷമിച്ചു കൊടുക്കുകയും തന്റെ സ്വന്തം ജനമായി താൻ അംഗീകരിച്ചു കഴിയുകയും ചെയ്തവരെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. യെഹെസ്കേൽ 36:31. വീണ്ടും കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ ചെയ്തതൊക്കെയും ഞാൻ നിന്നോട് ക്ഷമിക്കുമ്പോൾ നീ ഓർത്ത് ലജ്ജിച്ച് നാണനിമിത്തം ഇനി ഒരിക്കലും വായ തുറക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് എന്റെ നിയമം ചെയ്യും. ഞാൻ യഹോവയെന്ന് നീ അറിയുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യെഹെസ്കേൽ 16:62-63. നമ്മുടെ ഏകയാശ്രയം ക്രിസ്തുവിൽ മാത്രമാണെന്ന് അപ്പോൾ നാം അറിയും. അപ്പോൾ സ്വയം പ്രശംസയ്ക്കൊരിക്കലും നമ്മുടെ അധരങ്ങൾ തുറക്കപ്പെടുകയില്ല. അപ്പോസ്തലന്റെ ഏറ്റുപറച്ചിൽ നമ്മുടേതായിത്തീരും. എന്നിൽ എന്നുവെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. റോമർ 7:18. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 6:14. അതുകൊണ്ട് ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് ഈ അനുഭവത്തോടനുബന്ധിച്ച് കർത്താവ് പ്രസ്താവിക്കുന്നു. ഫിലിപ്പ്യൻ 3:12-13. ദൈവത്തിന്റെ ദീർഘക്ഷമ അവസാനിക്കുമെന്നും അവന്റെ അനുകമ്പയ്ക്ക് കുറവ് വരുമെന്നും നിങ്ങൾ ചിന്തിച്ച് തന്റെ വാഗ്ദത്തം നിറവേറ്റപ്പെടുകയില്ലെന്ന് ഭയക്കേണ്ട ആവശ്യമില്ലാത്തതായി ദൈവം നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം ക്രിസ്തുവിന്റെ താൽപ്പര്യങ്ങൾക്ക് കീഴ്പ്പെടാതെ വരികയും നിങ്ങളുടെ പിതൃപാരമ്പര്യവും നിങ്ങൾ വാർത്തെടുത്തിരിക്കുന്ന സ്വഭാവദൂഷ്യങ്ങളും ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ അത്യന്തം ഭയപ്പെടേണ്ടതാണ്. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിനും മഹാഗുരുവായ കർത്താവിനും മധ്യേ അഹന്ത എന്നത് കടന്നു വരാതിരിപ്പാൻ ഭയപ്പെടുക. നിങ്ങളിൽ കൂടെ സാധ്യമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങൾക്ക് തടസ്സമായി സ്വയേച്ഛ കടന്നുകൂടാതിരിപ്പാൻ ഭയപ്പെടുക. നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു പോകുമോ എന്നും നിങ്ങളുടെ കരം ക്രിസ്തുവിന്റെ കരത്തിൽ നിന്ന് വേർപെട്ട് തന്റെ തിരുസാന്നിധ്യം കൂടാതെ നിങ്ങൾ ജീവിതയാത്ര തുടരുവാൻ തുനിയുമോ എന്നും ഭയപ്പെടുക. അഹങ്കാരവും ആത്മീയ സ്വയം പര്യാപ്തതയും കടത്തിക്കൊണ്ടുവരുന്ന സർവത്തെയും നാം ഒഴിച്ചുവിടേണ്ടതാണ്. ആയതിനാൽ മുഖസ്തുതിയും പുകഴ്ചയും നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ നാം സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. മുഖസ്തുതി പറയുക എന്നത് സാത്താന്റെ പ്രവർത്തനമാണ്. മുഖസ്തുതി പറയുന്നതും കുറ്റം ചുമത്തുന്നതും കുറ്റം വിധിക്കുന്നതും സാത്താന്റെ ക്രിയകളിൽ പെടുന്നു. അപ്രകാരം അവൻ ആത്മാക്കളെ നശിപ്പിക്കുന്നതിന് വഴിയൊരുക്കുന്നു. മനുഷ്യരെ പുകഴ്ത്തുന്നവർ സാത്താന്റെ പ്രവർത്തകരായി ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ വേലക്കാർ പുകഴ്ചയുടെ ഓരോ വാക്കും തങ്ങളിൽ നിന്ന് അകറ്റിക്കൊള്ളട്ടെ. സ്വയം എന്നത് കാഴ്ചയിൽ നിന്ന് മാഞ്ഞുപോകട്ടെ. ക്രിസ്തു മാത്രം ഉയർത്തപ്പെടട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവെങ്കിലേക്ക് ഓരോ കണ്ണും ശ്രദ്ധിക്കപ്പെടുകയും ഓരോ ഹൃദയത്തിൽ നിന്നും പുകഴ്ച കരയേറുകയും ചെയ്യട്ടെ. വെളിപ്പാട് 1:6. ദൈവഭയം നിലകൊള്ളുന്ന ജീവിതം ദുഃഖത്തിൻ്റെയും മ്ലാനതയുടെയും ജീവിതമായിരിക്കയില്ല. ക്രിസ്തുവിൻ്റെ അസാന്നിധ്യമാണ് മുഖം ദുഃഖമയമാകുന്നതും ജീവിതത്തെ ദീർഘനിശ്വാസങ്ങളുടെ തീർത്ഥയാത്രയാക്കി തീർക്കുന്നതും. സ്വയം പുകഴ്ചയും സ്വയസ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നവർ ക്രിസ്തുവുമായുള്ള ജീവനുള്ള ബന്ധം ആഗ്രഹിക്കുകയില്ല. ക്രിസ്തുവായ പാറമേൽ വീണുടയാത്ത ഹൃദയം അഹങ്കാരത്താൽ സംതൃപ്തമായിരിക്കും. അന്തസ്സിന് ചേർന്ന മതമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. സ്വന്ത യോഗ്യതകൾക്ക് യോജിക്കുന്ന വഴിയിൽ നടക്കുന്നതിന് മനുഷ്യർ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ സ്വയസ്നേഹം, കീർത്തിയും പുകഴ്ചയും നേടുവാനുള്ള താൽപ്പര്യം എന്നിവ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് രക്ഷിതാവിനെ ഒഴിച്ചുവിടുകയും അവനെക്കൂടാതെ അവർ ദുഃഖത്തിലും മ്ലാനതയിലും നിബദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്രിസ്തു വസിക്കുന്ന വ്യക്തി ആനന്ദത്തിൻ്റെ ഉറവയാണ്. കാരണം അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവവചനത്തിൻ്റെ മുദ്രാവാക്യം തന്നെ ആനന്ദിക്കുക എന്നതാണ്. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടു കൂടെയും വസിക്കുന്നു. യെശയ്യാവ് 57:15. പാറയുടെ വിള്ളലിൽ മറഞ്ഞു നിന്നപ്പോഴാണ് മോശെ ദൈവമഹത്വം ദർശിച്ചത്. അപ്രകാരം ക്രിസ്തുവാകുന്ന പാറയുടെ തകർന്ന മാർവിൽ നാം ഒളിക്കുമ്പോൾ കർത്താവ് തൻ്റെ ആണിപ്പാടേറ്റ സ്വന്ത കരം കൊണ്ട് നമ്മെ മറയ്ക്കുകയും അവൻ തൻ്റെ ദാസന്മാർ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്ന വചനം നാം കേൾക്കുകയും ചെയ്യും. മോശയ്ക്ക് വെളിപ്പെടുത്തിയതുപോലെ നമുക്കും യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, ആയിരം ആയിരത്തിന് ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ എന്ന് വെളിപ്പെടുത്തും. പുറപ്പാട് 34:6-7. വീണ്ടെടുപ്പിൻ വേല എന്നത് ഏതൊരുവനും ചിന്തിക്കുവാൻ തന്നെ ആവാത്ത വിധം അനന്തരഫലങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 കൊരിന്ത്യർ 2:9. ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ആകർഷിക്കപ്പെടുന്ന പാപി ഉയർത്തപ്പെട്ട ക്രൂശിനെ സമീപിക്കുകയും അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുമ്പോൾ തന്നെ അവൻ ഒരു പുതു സൃഷ്ടിയാകുന്നു. പുതിയൊരു ഹൃദയം അവന് നൽകപ്പെടുന്നു. യേശു ക്രിസ്തുവിലുള്ള ഒരു പുതു സൃഷ്ടിയായി അവൻ മാറുന്നു. വിശുദ്ധിക്ക് മറ്റൊന്നും ആവശ്യമില്ലാത്തതായി തീരുന്നു. ദൈവം തന്നെ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനാകുന്നു. റോമർ 3:26. അവൻ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. റോമർ 8:30. പാപമുഖേനയുള്ള താഴ്ചയും ലജ്ജയും എത്ര അധികമാണെങ്കിലും അതിലും വലുതാണ് വീണ്ടെടുപ്പിൻ സ്നേഹത്താലുള്ള ബഹുമതിയും ഉയർച്ചയും. ദിവ്യസ്വരൂപത്തിന് അനുരൂപമായി തീരുവാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യാത്മാക്കൾക്ക് വീഴ്ച ഭവിച്ചിട്ടില്ലാത്ത ദൂതന്മാരെക്കാളും ഔന്നത്യത്തിൽ എത്തിച്ചേരത്തക്കവണ്ണമുള്ള സ്വർഗീയ നിധിയും ശക്തിയുടെ പൂർണ്ണതയും നൽകപ്പെടുന്നു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനും അവൻ്റെ പരിശുദ്ധനുമായ യഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ടെഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും. യെശയ്യാവ് 49:7. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും.